ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ഭവനിൽ ഖത്തർ അമീറിന് ഔദ്യോഗിക സ്വീകരണം നൽകി. പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ജമ്മുകശ്മീരിലെ നടപ്പാക്കൽ പുരോഗതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തി. ദേശീയ ജലമിഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജലമന്ത്രിമാരുടെ രണ്ടാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് ഉദയ്പൂരിൽ തുടക്കം. മാധ്യമ സ്ഥാപനങ്ങളുടെ നേതൃനിരയിലേക്ക് ഉയരാൻ വനിതകൾക്ക് കഴിയണമെന്ന് മന്ത്രി ബീണ ജോർജ്. ദേശീയ വനിതാ മാധ്യമ പ്രവർത്തക കോൺക്ലേവിന്റെ ഉദ്ഘാടനം മന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കേരളത്തിൽ റെയിൽവേ വികസനം സാധ്യമാകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി സോമണ്ണ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിഫൈനൽ മത്സരത്തിൽ ഗുജറാത്തിനെതിരെ കേരളം ശക്തമായ നിലയിൽ. ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്നാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. പ്രധാനമന്ത്രി ഇന്ന് ഖത്തർ അമീറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സാങ്കേതിക സഹകരണം തുടങ്ങി വിവിധ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാവും. വിവിധ ധാരണാപത്രങ്ങളും കൂടിക്കാഴ്ചയിൽ കൈമാറും. പ്രധാനമന്ത്രി ഇന്നലെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ഖത്തർ അമീറിനെ ഇന്ത്യയിലേക്ക് സ്വീകരിച്ചത്. രാഷ്ട്രപതി ഭവനിൽ ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തിന് ഔദ്യോഗിക വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ഭാവി പങ്കാളിത്തം സുസ്ഥിരത, സാങ്കേതികവിദ്യ, സംരംഭകത്വവും ഊർജ്ജവും എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ഖത്തർ ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂതന സാങ്കേതികവിദ്യയിലും നിർമ്മിത ബുദ്ധിയിലും അധിഷ്ഠിതമായ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം, സൈബർ സുരക്ഷാ ഭീഷണികൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ലോകം വലിയ മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നത് ും ശ്രീ ഗോയൽ വ്യക്തമാക്കി.
The set for a transition in the world, and I think this transition is going to rest on the pillars of sustainability. It's going to rest on the pillar of entrepreneurship and energy, and we are looking at technology. These three pillars will define how we are going to work together in this changing world.
ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ താനി ബിൻ ഫൈസൽ അൽ താനിയും പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യയും ഖത്തറും തമ്മിൽ രണ്ട് ധാരണാപത്രങ്ങൾ ചടങ്ങിൽ ഒപ്പുവച്ചു. രാജ്യത്ത് നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജമ്മുകശ്മീരിൽ നടപ്പാക്കിയതിന്റെ പുരോഗതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തി. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അവലോകനം. പോലീസ്, ജയിലുകൾ, കോടതി എന്നിവയുടെ പ്രവർത്തനവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിലയിരുത്തി. ദേശീയ ജലമിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജലമന്ത്രിമാരുടെ രണ്ടാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ തുടക്കമായി. കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻ ലാൽ ശർമ്മ തുടങ്ങിയ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ അറ്റ് 2047 ജലസുരക്ഷിത രാഷ്ട്രം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം. കൃഷി, വ്യവസായം, ഗാർഹിക ഉപഭോഗം എന്നിവയ്ക്കായി സുസ്ഥിര ജലവിനിയോഗം ഉറപ്പാക്കുന്നതിനൊപ്പം നദികളുടെയും ആവാസ വ്യവസ്ഥയുടെയും സംരക്ഷണവും രണ്ടു ദിവസത്തെ സമ്മേളനം ലക്ഷ്യമിടുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. 1988 ബാച്ചിലെ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഡോക്ടർ വിവേക് ജോഷിയെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായും നിയമിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ നിയമന കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിയമനം. കേന്ദ്ര ബജറ്റ് 2025-26 സംബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ആശയവിനിമയ പരിപാടിയിൽ കേന്ദ്ര റെയിൽവേ ജൽശക്തി സഹമന്ത്രി വി സോമണ്ണ പങ്കെടുത്തു. വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികളുമായി അദ്ദേഹം ആശയങ്ങൾ പങ്കുവച്ചു. കേരളത്തിൽ റെയിൽവേ പദ്ധതികളുടെ പൂർത്തീകരണം വൈകുന്നതിന് പ്രധാന കാരണം സ്ഥലമേറ്റെടുക്കുന്നതിലെ കാലതാമസമാണെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സഹകരണം ഇക്കാര്യത്തിൽ ഏറെ പ്രധാനമാണെന്നും ശ്രീ സോമണ്ണ പറഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
മാധ്യമ സ്ഥാപനങ്ങളുടെ നേതൃനിരയിലേക്ക് ഉയരാൻ വനിതകൾക്ക് കഴിയണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ദേശീയ വനിതാ മാധ്യമ പ്രവർത്തക കോൺക്ലേവിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിന്റെ പരിച്ഛേദമാണ് മാധ്യമങ്ങളെന്നും ലിംഗനീതിയും ലിംഗസമത്വവും മാധ്യമ സ്ഥാപനങ്ങളിൽ ഉറപ്പാക്കണമെന്നും ശ്രീമതി വീണ ജോർജ് ചൂണ്ടിക്കാട്ടി. വനിതാ മാധ്യമ പ്രവർത്തകരുടെ സംഭാവനകൾ ചരിത്രത്തിൽ വേണ്ടത്ര പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പോഷ് ആക്ട് മാധ്യമ സ്ഥാപനങ്ങളിൽ കർശനമായും നടപ്പാക്കണമെന്ന് പറഞ്ഞ മന്ത്രി, മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നയമല്ല സംസ്ഥാന സർക്കാരിന്റേതെന്നും വ്യക്തമാക്കി.
സമൂഹത്തിന്റെ പരിച്ഛേദമാണ് മാധ്യമങ്ങൾ. സമൂഹം ഏത് നിലയിലാണോ ഉള്ളത് അതേ നിലയിലാണ് ന്യൂസ് റൂമുകൾ ഉണ്ടാവുക, അതേ നിലയിലാണ് മാധ്യമ സ്ഥാപനങ്ങളിലെ തൊഴിലിടങ്ങൾ ഉണ്ടാവുക. അപ്പൊ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ അതിനെതിരെ നിലപാടെടുക്കുന്നതിന് വേണ്ടി പോഷ് ആക്ട് പ്രകാരം ICs ഇന്റേണൽ കമ്മിറ്റികൾ ഉണ്ടാകണം. സമൂഹത്തിന്റെ അനീതികൾ പുറത്തുകൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകർ സ്വന്തം തൊഴിലിടങ്ങളിൽ നിസ്സഹായരായി പോകുന്ന സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് കാര്യമാണ്.
പ്രമുഖ പത്രപ്രവർത്തകയായിരുന്ന എം ഹലീമ ബീവിയെക്കുറിച്ച് PRD തയ്യാറാക്കിയ ഹ്രസ്വചിത്രം ചടങ്ങിൽ പുറത്തിറക്കി. രാജ്യത്തെ പ്രമുഖ വനിതാ മാധ്യമ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് മാധ്യമ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. രണ്ടു ദിവസത്തെ കോൺക്ലേവിൽ വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ നടക്കും. ആത്മീയാചാര്യൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഗാധമായ ആത്മീയ ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസരെന്നും അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ ലോകജനതയ്ക്ക് തുടർന്നും പ്രചോദനം പകരുമെന്നും പ്രധാനമന്ത്രി അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 23-ന്. മൻ കി ബാത്തിന്റെ 119-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം ലഭ്യമാക്കും. വിവാദ പരാമർശത്തിൽ യൂട്യൂബർ രൺവീർ അലഹബാദിയെ അറസ്റ്റ് ചെയ്യുന്നത് താൽക്കാലികമായി തടഞ്ഞ് സുപ്രീംകോടതി. പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കേസുകൾ എടുക്കുന്നതും കോടതി തടഞ്ഞു. എന്നാൽ പരിപാടിക്കിടെയുള്ള രൺവീറിന്റെ പെരുമാറ്റം അപലപനീയമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കാർവാർ നാവിക താവളത്തെക്കുറിച്ചുള്ള രഹസ്യവിവരം പാകിസ്ഥാനെ ചോർത്തിയതുമായി ബന്ധപ്പെട്ട് കർണാടക സ്വദേശികളായ രണ്ടുപേരെ NIA അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്നും സംശയമുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ നാവിക താവളമാണ് കാർവാറിലെ INS കദംബ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ കേരളം ഗുജറാത്തിനെതിരെ ശക്തമായ നിലയിൽ. രണ്ടാം ദിവസമായ ഇന്ന് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 309 റൺസ് എന്ന നിലയിലാണ് കേരളം. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസാണ് കേരളം നേടിയത്. വിദർഭയും മുംബൈയുമായുള്ള സെമി ഫൈനലും പുരോഗമിക്കുകയാണ്. 383 റൺസാണ് വിദർഭ ആദ്യ ഇന്നിംഗ്സിൽ നേടിയത്. മുംബൈയുടെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് നാളെ തുടക്കം. പാകിസ്ഥാനും ന്യൂസിലാന്റും തമ്മിലുള്ള ഉദ്ഘാടന മത്സരം നാളെ കറാച്ചിയിൽ നടക്കും. വ്യാഴാഴ്ച ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഞായറാഴ്ചയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണ് നടക്കുക. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. വഡോദര സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. മഞ്ഞ് വീഴ്ച കുറഞ്ഞതിനെ തുടർന്ന് ഖേലോ ഇന്ത്യ രണ്ടാമത്തെയും അവസാനത്തെയും പാദത്തിലെ ശീതകാല മത്സരങ്ങൾ മാറ്റിവച്ചു. ശനിയാഴ്ച മുതൽ ഗുൽമാർഗ്, ജമ്മുകശ്മീർ എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കാനിരുന്നത്. പുതുക്കിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. കഴിഞ്ഞ മാസം 23 മുതൽ 27 വരെ ലഡാക്കിലായിരുന്നു ഒന്നാം പാദ മത്സരങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചത്. സെൻസെക്സ് 300-ലേറെ പോയിന്റ് താഴ്ന്ന 75,694-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 111 പോയിന്റ് കുറഞ്ഞ 22,847-ലുമാണ് വ്യാപാരം തുടരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ഭവനിൽ ഖത്തർ അമീറിന് ഔദ്യോഗിക സ്വീകരണം നൽകി. പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ജമ്മുകശ്മീരിലെ നടപ്പാക്കൽ പുരോഗതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തി. ദേശീയ ജലമിഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജലമന്ത്രിമാരുടെ രണ്ടാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് ഉദയ്പൂരിൽ തുടക്കം. മാധ്യമ സ്ഥാപനങ്ങളുടെ നേതൃനിരയിലേക്ക് ഉയരാൻ വനിതകൾക്ക് കഴിയണമെന്ന് മന്ത്രി വീണ ജോർജ്. ദേശീയ വനിതാ മാധ്യമ പ്രവർത്തക കോൺക്ലേവിന്റെ ഉദ്ഘാടനം മന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കേരളത്തിൽ റെയിൽവേ വികസനം സാധ്യമാകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി സോമണ്ണ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഗുജറാത്തിനെതിരെ കേരളം ശക്തമായ നിലയിൽ. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.